2022 മാർച്ച് 16 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. പ്രസംഗരൂപത്തിലെത്തിയ അടിയന്തര പ്രമേയം നിയമസഭയിൽ നിന്നും സി പി ശ്രീഹർഷൻ എഴുതുന്നു. സഭയ്ക്കകത്ത് ഒരു കാര്യമെത്തിക്കണമെന്ന് ഒരംഗം തീരുമാനിച്ചാൽ സ്പീക്കർക്ക് പോയിട്ട് ബ്രഹ്മാവിന് പോലും ആ അംഗത്തെ തടുക്കാനാവില്ല. അടിയന്തര പ്രമേയ രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റാത്തത് ബഡ്ജറ്റ് ചർച്ചയിലെ പ്രസംഗത്തിന്റെ രൂപത്തിലായാലും കൊണ്ടുവന്നിരിക്കും. മാരീചവേഷത്തെ സ്പീക്കർ തടഞ്ഞാൽ മാൻവേഷത്തിലെത്തും. വെഞ്ഞാറമൂട്ടിലെ സിപിഎം പ്രവർത്തകരുടെ ഇരട്ട കൊലപാതക കേസിൽ പഴയ ലോക്കൽ സെക്രട്ടറിയുടെ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ്. കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട കേസ്, കാലിക പ്രസക്തിയില്ലാത്ത കേസ് എന്നീ കാരണങ്ങളാൽ നോട്ടീസ് പരിഗണിക്കാനാവില്ലെന്ന് സ്പീക്കർ എം ബി രാജേഷ് വിധിച്ചു. കുറ്റപത്രം കൊടുത്ത കേസിലായാലും പുതിയ വെളിപ്പെടുത്തലുണ്ടായാൽ സിആർപിസി 173 വകുപ്പനുസരിച്ച് പുനരന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാദിച്ചു. സ്പീക്കർ വഴങ്ങിയില്ല. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി കുറച്ചുനേരം മുദ്രാവാക്യം മുഴക്കിയെന്നല്ലാതെ പ്രയോജനമൊന്നുമുണ്ടായില്ല. അതുകൊണ്ട് ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചു. തിരിച്ചുവന്ന പ്രതിപക്ഷം ഇതേ വിഷയം സഭയ്ക്കകത്ത് ഉന്നയിച്ചത് ബഡ്ജറ്റ് ചർച്ചയിലാണ്. ബഡ്ജറ്റിന്റെ പൊതുചർച്ചയിൽ ഷാഫി പറമ്പിൽ കാൽഭാഗം ബഡ്ജറ്റ് കാര്യങ്ങൾക്കും മുക്കാൽഭാഗം വെഞ്ഞാറമൂട് കേസിനുമായി നീക്കിവച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയാനിരുന്നതെല്ലാം ഷാഫി ആവേശത്തള്ളിച്ചയോടെ പ്രസംഗിച്ചു തീർത്തു. എന്തിനു കൊന്നു കോൺഗ്രസേയെന്ന് 2020 ചോദിച്ചവരോട് ആ തിരുവോണത്തലേന്ന് പായസത്തിന് പകരം രക്തം വിളമ്പിയത് ആരെന്നറിയേണ്ടേ എന്നാണ് ചോദ്യം. പ്രദേശവാസിയായ ഡി കെ മുരളി ക്രമപ്രശ്നത്തിലൂടെ ഷാഫിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയെങ്കിലും ചെയറിലിരുന്ന മഞ്ഞളാംകുഴി അലി അതിൽ ക്രമമോ പ്രശ്നമോ കാണാൻ കൂട്ടാക്കിയില്ല. സ്പീക്കർ തള്ളിയ വിഷയം വീണ്ടും എടുത്തിട്ടത് രേഖയിൽ ഉൾപ്പെടുത്താമോ എന്ന് പരിശോധിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശിച്ചു. ഇതിവിടെ പറയരുതെന്ന റൂളിംഗൊന്നും സ്പീക്കർ നൽകിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് തർക്കിച്ചു. ബഡ്ജറ്റ് ചർച്ചയിൽ യു പി തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് വരെ പറയുമ്പോൾ ഇതെന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ തെറ്റുപറയാനാവില്ല. തൊട്ടുപിന്നാലെ കെ ടി ജലീൽ പ്രസംഗിച്ചപ്പോൾ ഡി കെ മുരളി വീണ്ടും ഇടപെട്ടു. പ്രതിപക്ഷത്തിന്റേത് തോറ്റ കേസെന്ന് അദ്ദേഹം വാദിച്ചെടുത്തു. ബഡ്ജറ്റ് ചർച്ചയിൽ 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വെളിച്ചത്തിൽ കോൺഗ്രസിന് ഉപദേശങ്ങൾ നൽകാൻ ഭരണപക്ഷത്തെ പലരും തങ്ങളാലാവും വിധം ശ്രമിച്ചു. അതിലൊരു കുറവ് വരരുത്. കെ ടി ജലീൽ കോൺഗ്രസിന് കൊടുത്തത് ശക്തമായ മുന്നറിയിപ്പാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ റിസർവ് ചെയ്യേണ്ടി വരും. കൽപ്പറ്റ രാഹുൽ ഗാന്ധിക്കും മൂവാറ്റുപുഴ പ്രിയങ്ക ഗാന്ധിക്കും എറണാകുളമോ കോട്ടയമോ സോണിയാഗാന്ധിക്കും. സിനിമാ നടനായ മുകേഷ് വേറൊരു രൂപത്തിൽ ഇതേ മുന്നറിയിപ്പ് നൽകി. കേരളം സുരക്ഷിതമെന്ന് കരുതി പലരും ഇനി കേരളത്തിലേക്ക് വരാൻ പോകുന്നുവത്രേ. ഇവിടെ ഒട്ടും സുരക്ഷിതമല്ലെന്ന് അവരെ വിളിച്ച് എത്രയും വേഗം ബോധവൽക്കരിക്കാൻ സുഹൃത്തുക്കളായ കോൺഗ്രസുകാർക്ക് മുകേഷ് ഉപായം പറഞ്ഞുകൊടുത്തു. പാഠപുസ്തകം വലിച്ചുകീറിയ പാരമ്പര്യമുള്ള കോൺഗ്രസുകാർ അക്കാരണത്താൽ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാൻ പോകുന്നില്ലെന്ന് വി കെ പ്രശാന്ത് വിലയിരുത്തി. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കൾ കേരളിനെതിരെ കത്ത് നൽകിയെന്ന് എം കെ മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ പി എസ് സുപാൽ ഇന്നലെ ചോദ്യം ചെയ്തു. സിപിഐയുടെ നയങ്ങൾ കുടുംബയോഗത്തിലല്ല തീരുമാനിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. കേരള വികസനത്തിന് അനുയോജ്യമായ കേരളയിൽ നടപ്പാക്കണമെന്ന സിപിഐ കൌൺസിലിന്റെ നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചു. സർവരാജ്യ തൊഴിലാളികളെ എന്നതിനു പകരം സർവരാജ്യ സ്വകാര്യ നിക്ഷേപകരെ എന്ന് വിളിക്കുന്ന സിപിഎമ്മിനെ പറ്റി ആലോചിച്ചത് സനീഷ് കുമാർ ജോസഫാണ്. ധനമന്ത്രിയുടെ ഭൂപടത്തിൽ മലപ്പുറം ജില്ലയെ കാണാത്തതിൽ കെ പി എ മജീദ് വേദനിച്ചു. ഇടനാഴി പോയിട്ട് മലപ്പുറത്തൊരു ഇടവഴിക്ക് പോലും പണമില്ലാത്തതാണ് അദ്ദേഹത്തിന്റെ വിഷമം. ഭൂതകാലത്തിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന UDFകാർക്ക് ഈ ബഡ്ജറ്റിനെ എത്ര വായിച്ചാലും മനസ്സിലാക്കാനാവില്ലെന്ന് യു പ്രതിഭ സമാധാനിച്ചു. അവർ വരവ് ചെലവ് കണക്ക് വായിക്കുന്ന കണക്കപ്പിള്ളമാർ മാത്രമാണെന്നാണ് പ്രതിഭ പറയുന്നത്. ഈ ബഡ്ജറ്റ് കയ്യിലെടുത്തപ്പോൾ മാണിസാറിന്റെ മുഖം മാണി ഗ്രൂപ്പുകാരനായ ജോബ് മൈക്കിളിന്റെ മനസ്സിൽ തെളിഞ്ഞു. പ്രതിഭ പറഞ്ഞ കണക്കപ്പിള്ളയുടെ ഗണത്തിൽ അതിനാൽ മാണി പെടില്ലെന്ന് നമുക്ക് കരുതാം.